ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഒന്നാമത്തെ അത്ഭുതത്തിലേക്ക് ബഹുമാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അത് താൻ 30 വർഷം വളർന്ന നസറത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള കാന എന്ന സ്ഥലത്തെ ഒരു കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടായിരുന്നു. കർത്താവായ യേശു സ്നാനപ്പെട്ട ശേഷം മരുഭൂമിയിൽ ഉപവസിച്ച ശേഷം തനിക്ക് വിശന്നു. ആ സമയത്ത് പിശാച് അടുത്തു വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമായി തീരം കൽപ്പിക്കുക. കാരണം സ്നാനസമയത്ത് പിതാവ് പറഞ്ഞു, ഇവനെൻ്റെ പ്രിയ പുത്രൻ. പക്ഷേ യേശു തനിക്ക് കല്ലപ്പമാക്കാൻ കഴിയുമായിരുന്നെങ്കിലും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പം കൊണ്ടുള്ള തൃപ്തി മാത്രമല്ല ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോഴുള്ള തൃപ്തിയും കൂടെ ഉണ്ട്. അങ്ങനെയൊരു ജീവിതവും കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ കല്ലപ്പമാക്കി കഴിച്ചില്ലെങ്കിലും എനിക്ക് തൃപ്തിയുണ്ട്. എൻ്റെ ദൈവം എന്നെ തൻ്റെ ഇഷ്ടപ്രകാരം നടത്തിയാൽ മതി. ഞാൻ എത്ര സമയം പട്ടിണിയിരിക്കണം, അവിടുന്നാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ ആ ഹിതമാണ് എൻ്റെ തൃപ്തി എന്ന് പറഞ്ഞ് ആ പരീക്ഷയെ ജയിച്ചു. തനിക്ക് വേണ്ടി യേശു ക്രിസ്തു ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 30 വർഷം വളർന്ന നസറത്തിലെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വീടാണ്, ദരിദ്രരാണല്ലോ. പക്ഷേ അവിടെ യാതൊരു അത്ഭുതവും യേശു ചെയ്തില്ല. കാനാവിലെ ഈ വീട് യേശുവിന് ബന്ധമുള്ള ഒരു വീടാണ്. പക്ഷേ ബന്ധം ത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല യേശുവോട് അത്ഭുതം ചെയ്തത്. കല്യാണത്തോടും കല്യാണ വീട്ടുകാരോടും താല്പര്യം അതുകൊണ്ടുമല്ല. പിന്നെ മനുഷ്യൻ്റെ വിശപ്പ്, അതിനോടുള്ള സഹതാപം അതല്ല. ദരിദ്രരോടുള്ള ആർദ്രത അതല്ല. വീഞ്ഞിനോടുള്ള താല്പര്യം, ചെല്ലു പറഞ്ഞ യേശു വെള്ളത്തെ കള്ളാക്കി മാറ്റി, അതുകൊണ്ടാണ് ചെല്ലു കുടിക്കുന്നത്. പക്ഷേ വീഞ്ഞിനോടുള്ള താല്പര്യം അല്ല. അമ്മയോടുള്ള താല്പര്യവുമല്ല. അമ്മ വന്നു പറഞ്ഞപ്പോൾ നിഷേധമാണ് പറഞ്ഞത്, എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല. ശുശ്രൂഷക്കാരോടും മണവാളനോടും വിരുന്നുവാഴിയോടുമുള്ള താല്പര്യം, അല്ലെ വീട്ടുകാരോടുള്ള താല്പര്യം അതുമല്ല. യേശു ഇത് രഹസ്യമായിട്ടല്ല, അമ്മ പറഞ്ഞപ്പോൾ ചെയ്തെങ്കിൽ അത് രഹസ്യമാവുമായിരുന്നു. എന്നാൽ അമ്മ മൂലം ശുശ്രൂഷകരറിഞ്ഞു, വെള്ളം കോരുന്നത് ആളുകൾ കണ്ടു. വെള്ളം കോരുന്നത് വെളിയിലാണല്ലോ. പിന്നെ യേശുവിൻ്റെ വാക്ക് കേട്ടവർ, അകത്തുള്ള വിരുന്നുവാഴിയോ മണവാളനോ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിന് ദൃക്സാക്ഷികളാണ്. എന്താണ് യേശു ഇങ്ങനെ പരസ്യമായിട്ട് ഇത് ചെയ്യാൻ കാരണം? നിറമോ ഗുണമോ മണമോ രുചിയോ ഔഷധഗുണമോ വിലയോ ഇല്ലാത്ത വെള്ളത്തെ ഒറ്റ നിമിഷം കൊണ്ട് നിറവും ഗുണവും മണവും മധുരവും രുചിയും വിലയും ഔഷധഗുണവും ഉള്ളതാക്കി മാറ്റിയതിൻ്റെ ആത്മീയ അർത്ഥം, ഒരു വിലയുമില്ലാത്ത മനുഷ്യരെ, സാധാരണ മനുഷ്യരെ വളരെ വിലയുള്ളവരാക്കി മാറ്റാൻ തനിക്ക് കഴിയുമെന്ന് യേശു തെളിയിക്കുകയാണ്. ഒന്നാമത്തെ അത്ഭുതം ക്വാളിറ്റിയുടെ മേൽ, ഗുണനിലവാരത്തിൻ്റെ മേൽ തനിക്കുള്ള ആ സ്വാധീനത്തെ, അല്ലെ താൻ വരുത്താൻ പോകുന്ന ആത്മരക്ഷ, അതെത്ര മെച്ചമാണ് എന്ന് യേശു ഇവിടെ തെളിയിക്കുകയാണ്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതുവരെ ഉപയോഗിച്ച ആ വീട്ടുകാരുടെ പാത്രത്തിലല്ല യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത്. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഇത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളാണ്. പള്ളിയിൽ വരുന്ന ആളുകളുടെ കയ്യും കാലും കഴുകാൻ വേണ്ടി അവർ കരുതിയിരുന്ന പാത്രങ്ങൾ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെയുള്ള ആഘോഷം വരുമ്പോൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള പാത്രത്തിലാണ് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത് എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. അതായത് യഹൂദന്മാർക്ക് ബാഹ്യ ശുദ്ധീകരണം വരുത്താനേ കഴിയൂ. മനുഷ്യൻ്റെ ദുഃഖം മാറ്റാൻ, നിരാശ മാറ്റുവാൻ, അവന് തൃപ്തി നൽകുവാൻ, അവൻ്റെ നിന്ന മാറ്റുവാൻ, അവനെ സ്ഥായിയായി അനുഗ്രഹിക്കാൻ, അതാ അവൻ ആത്മരക്ഷ നൽകാൻ, അവനെ ദൈവത്തെ നൽകാൻ, ദൈവിക സന്തോഷം നൽകാൻ മതത്തിന്, യഹൂദമതത്തിനെന്നല്ല ഒരു മതത്തിനും കഴിയുകയില്ല എന്ന് ഒന്ന് തെളിയിക്കണം. അതിനാണ് കർത്താവായ യേശു ഈ നിലയിൽ ഒന്നാമത്തെ അത്ഭുതം ചെയ്യുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവർ, ഇവിടെ യേശുവിന് ഒരു വാക്കിൻ്റെ വില മാത്രം, ഒരു വാക്ക് പറയേണ്ട ആവശ്യമേ ഉണ്ടായുള്ളൂ. പക്ഷേ റോമാലേഖന 8-ാം അധ്യായത്തിൽ അതിൻ്റെ ഉപദേശം എഴുതിയിട്ടുണ്ട്. 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ന്യായപ്രമാണത്തിന് സാധിക്കാതിരുന്ന ആത്മീക ജീവിതം മനുഷ്യനിൽ അർത്ഥപൂർണമാക്കാൻ, യാഥാർത്ഥ്യമാക്കുവാൻ കർത്താവായ യേശു മനുഷ്യൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്നാണ് റോമാലേഖനം പറയുന്നത്. കർത്താവായ യേശു തൻ്റെ കുരിശീകരണത്തിൻ്റെ തലേ ദിവസം ശിഷ്യന്മാർക്ക് എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്ന് പറഞ്ഞ് നൽകിയത് മധുരമുള്ള വീഞ്ഞായിരുന്നു. പക്ഷേ യേശു കുരിശിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് അലറി വിളിച്ചപ്പോൾ യേശുവിന് നൽകിയത് കയ്പായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മധുരം നൽകുവാൻ നമ്മുടെ ഇഹലോക ജീവിതം മുഴുവനും മരണശേഷം കർത്താവിനോടൊത്തും മധുരം, സന്തോഷം, തൃപ്തി അനുഭവിക്കുവാൻ നമ്മുടെ കർത്താവ് കയ്പും വേദനയും ദുഃഖവും നരകവും ശാപവും അനുഭവിക്കാനിടയായി. ഇതാണ് കർത്താവ് കൊടുത്ത വലിയ വില. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, യേശു തൻ്റെ ഒന്നാമത്തെ ആ അത്ഭുതം തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മരക്ഷയുടെ ഒരു നിഴലായിരുന്നു. കൃപയാൽ നമുക്ക് കർത്താവിനെ കൈക്കൊണ്ട് ആത്മരക്ഷ നേടുവാൻ ഇടയായല്ലോ. അതിന് യേശു വലിയ വില കൊടുത്തല്ലോ എന്നോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
ഞങ്ങളുടെ ഫോൺ നമ്പർ 0-9-880-22-1957. നമ്പർ ഒരിക്കൽ കൂടി 0-9-880-22-1957. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി info@fibaonline.org.